എല്ലാ സംഘടനകളുടെയും വാർഷിക കണക്ക് റിപ്പോർട്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. എത്രയും വേഗം അത് പൂർത്തീകരിച്ച് ഇടവക സെക്രട്ടറിയെയും ഇടവക ട്രസ്റ്റിയെയും ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇടവകയുടെ ജനറൽ ബോഡിക്ക് മുൻപായിട്ട് നമ്മളുടെ എല്ലാ സംഘടനകളുടെയും വാർഷിക മീറ്റിംഗ് നടത്തി തീർക്കേണ്ടുന്നതായിട്ടുണ്ട്. അതുമാത്രമല്ല, സംഘടനകളുടെയൊക്കെ റിപ്പോർട്ട് നമ്മുടെ റിപ്പോർട്ട് ബുക്കിൽ പ്രസിദ്ധീകരിക്കുവാനായിട്ട്, അത് ചെയ്യുവാനായിട്ട്, ക്രമീകരിക്കുവാനായിട്ട് സഹകരണം ആവശ്യമാണ്. അതുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പരസ്യമൊക്കെ കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ ഇപ്പോഴുള്ളതിൽ പകുതി ആൾക്കാരെ കണ്ടില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഇത് ആരാധന മധ്യത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചത്. പ്രാർത്ഥിക്കാം. ദൈവകൃപയുടെ തണലിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന നല്ല ദൈവമേ, അവിടുത്തെ കൃപയ്ക്കും ധാരാളമായ നന്മകൾക്കുമായി സ്തോത്രം. നിന്റെ പരിശുദ്ധാത്മാവിനെ അടിയങ്ങളുടെ മേലെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന കേൾവിക്കായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ നിന്റെ തിരുവചനം ഞങ്ങളുടെ എണ്ണാക്കിന് എത്ര മധുരം എന്ന് മനസ്സിലാക്കുവാൻ, ആ മാധുര്യമേറിയ വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, കൃപ കൂടെയിരിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. നമ്മുടെ അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് ഇന്ന് ഏവൻഗേലിയനായി വായിച്ചു കേട്ട വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ. സെയിന്റ് ജോൺ ചാപ്റ്റർ 10 verses 7-18, അത് ഒരു പ്രാവശ്യം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുൻപേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. ഇവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്ക് ഉണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടുന്നതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനോ ആകും. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. എക്യൂമിനിക്കൽ സൺഡേയായി സഭ കൊണ്ടാടുന്ന ദിവസമാണ് ഈ ഞായർ എന്ന് പറയുന്നത്. സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം വൺ ലോർഡ് വൺ ബാപ്റ്റിസം എന്നുള്ളതാണ്. ഏക കർത്താവും ഏക സ്നാപനവും. സഭകൾ ഒരുമിച്ച്, വിശ്വാസ സമൂഹം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ അനുഭവം. നാം ഒരുമിച്ച് ദേവാലയത്തിൽ ആരാധിക്കുമ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള സന്തോഷവും സമാധാനവും എത്രയെന്ന് ഓരോ ദിനവും അനുഭവിച്ചറിയുന്നവരാണ് നാം ഓരോരുത്തരും. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും വിശ്വാസ സമൂഹത്തെയും ഒരുമിച്ച് കാണുവാൻ, ദൈവത്തോട് ചേർന്ന് ഈ അനുഭവത്തെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കേണ്ടുന്നതായിട്ടുള്ള ദിനങ്ങൾ. ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് എനിക്ക് ഗിഫ്റ്റായിട്ട് ലഭിച്ചതായ ഒരു പുസ്തകം. ആ പുസ്തകം വായിച്ചപ്പോൾ അതിൽ പോപ്പ് ഫ്രാൻസിസ് ഇപ്രകാരമാണ് ഓർമ്മപ്പെടുത്തുന്നത്: The joy of the gospel fills the hearts and lives of all who encounter Jesus. Those who accept this offer of salvation are set free from sin, sorrow, inner emptiness and loneliness. With Christ, joy is constantly born anew. ക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള സന്തോഷം. ആരാണ് ക്രിസ്തു എന്നും ഈ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൻ്റെ ഉദ്ദേശം എന്തെന്നും തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധ്യമാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കും. ആരാണ് യേശു? ഹൂ ഈസ് ക്രൈസ്റ്റ്? ഹൂ ഈസ് ജീസസ്? എനിക്ക് നിങ്ങൾക്കുമൊക്കെ പറയുവാനായിട്ട് ധാരാളം ഉത്തരങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന് പറയുവാനായിട്ടുള്ള, ചേർത്ത് നിർത്തി പറയുവാനായിട്ടുള്ള ഉത്തരവും ഉണ്ട്. ഇവിടെ ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തു വലിയ ഇടയൻ ആകുന്നു. ക്രിസ്തു വലിയ ഇടയൻ. ഇടയൻ എന്നുള്ളതായ പദം, ഷെപ്പേർഡ്, നമുക്ക് പരിചിതമായ ഒരു പദം തന്നെയാണ്. നമ്മൾ ആദ്യം പഠിക്കുന്നതായിട്ടുള്ള വാക്യം ഏതാണ്? The Lord is my shepherd. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഇത് നമുക്ക് നൽകി തരുന്നതായിട്ടുള്ള ആത്മവിശ്വാസം, ഈ വാക്യം നമുക്ക് നൽകി തരുന്നതായിട്ടുള്ള പ്രചോദനം എത്ര വളരെ എന്ന് നാം തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. 17-ാമത്തെ വാക്യം, ഇവിടെ നമ്മൾ ഈ വായിച്ചു കേട്ട ഭാഗത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു പറയുന്നു, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടുന്നതിന് ഞാനതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടുന്നതിന് ഞാനതിനെ കൊടുക്കുന്നു. വീണ്ടും പ്രാപിക്കുവാനായിട്ട് കൊടുക്കുന്നതാണ് ജീവൻ എന്ന് ക്രിസ്തു ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജീവനെ കൊടുക്കുവാൻ വന്ന ഇടയൻ നമുക്ക് നൽകിയത് എന്താണ്? രക്ഷയാണ്. നിത്യമായ രക്ഷ, സാൽവേഷൻ. നിത്യമായ രക്ഷ, ഇതാണ് ഈ ക്രിസ്തു എനിക്ക് നൽകിയതായിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. എന്നാൽ ഈ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ ക്രിസ്തു നമ്മളോട് പറയുന്നു, ജീവിതത്തിൽ ഒരു ഐക്യത ഉണ്ടാകണം. യൂണിറ്റി ഈസ് നീഡഡ് ഇൻ യുവർ ലൈഫ്, not only among you but with me too. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, ദൈവവുമായിട്ടുള്ള ഒരു സംസർഗം, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സംസർഗം, ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഈ വചനഭാഗങ്ങൾ വെളിവാക്കുകയാണ് ചെയ്യുന്നത്. ഐക്യം സാധ്യമാക്കി തീർക്കുവാൻ ലോകത്തിലേക്ക് വന്ന ക്രിസ്തു, ഐക്യം സാധ്യമാക്കി തീർക്കുവാൻ നമ്മിലേക്ക് വന്ന ക്രിസ്തു. ഇവിടെ ക്രിസ്തു തന്നെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ വായിച്ച 7 മുതൽ 18 വരെയുള്ളതായ വാക്യഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകും. ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് പറയുന്നു. ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് പറയുന്നതിലൂടെ നമുക്ക് പ്രത്യാശ നൽകി തരുന്നതായിട്ടുള്ള ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹി ഗിവ്സ് എസ് ഹോപ്പ്. ഒന്നാമതായിട്ട് ക്രിസ്തു നമുക്ക് ഒരു പ്രതീക്ഷ നൽകുകയാണ്, ഒരു പ്രത്യാശ നൽകുകയാണ് എന്ന് പറയുന്നു. ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു. ആടുകൾ, ഇടയൻ, തൊഴുത്ത്, ഇവയെല്ലാം നമുക്ക് പരിചിതമായിരിക്കുന്ന പദങ്ങളാണ്. ഒരു വാതില് അതിന് രണ്ട് ബോർഡ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തൊക്കെയാ? അതെ, എൻട്രി ആൻഡ് എക്സിറ്റ്. ഒരു വാതിലിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് രണ്ട് ബോർഡുകൾ കാണാം, ഒരിടത്ത് എൻട്രി, മറ്റിടത്ത് എക്സിറ്റ്. ഇവിടെ ക്രിസ്തു പറയുന്നു, ഞാൻ വാതിലാകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നിരന്തരമായിട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതായ, നിരന്തരമായിട്ട് തന്നിലേക്ക് ക്ഷണിക്കുന്നതായ ക്രിസ്തുവിനെയാണ് കാണുന്നത്. ഇത് നമുക്ക് നൽകുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് നമുക്ക് നൽകുന്നത് ഒരു ഹോപ്പ്, ഒരു പ്രത്യാശയാണ് എന്ന് ഓർമ്മിക്കുവാൻ സാധിക്കണം. വെളിപാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വാതിലുകൾ മുട്ടുന്നതായിട്ടുള്ള ക്രിസ്തു നമ്മളുടെ വാതിൽ തുറക്കപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ വാതിൽ ആണ്, ഞാൻ വാതിലാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ജീവന് പുതിയ അനുഭവത്തെ, പുതിയ പ്രത്യാശയെ നൽകുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു, എനിക്ക് മുൻപേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവനകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. രണ്ടാമതായിട്ട് ഈ ക്രിസ്തു നമുക്ക് നൽകുന്നത് എന്താണ്? ഈ യേശു നമുക്ക് നൽകുന്നത് എന്താണ്? അവൻ നമുക്ക് സമാധാനം നൽകും. ഒന്നാമത് അവൻ നമുക്ക് പ്രത്യാശയാണ്, ഹോപ്പാണ് നൽകുന്നതെങ്കിൽ, രണ്ടാമത് അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത് എന്താണ്? പീസ്, സമാധാനം. കർത്താവ് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്ന് അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ സമാധാനത്തിൻ്റെ കാരണം എന്താണ്? ഈ സമാധാനം നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത എന്താണ് എന്നുകൂടെ നാം ചിന്തിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഇവിടെ പറയുന്നു, എനിക്ക് മുൻപേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. എന്നിട്ട് കർത്താവ് പറയുന്നത് എന്താണ്? ആടുകൾ അവരുടെ വാക്ക് കേട്ടില്ല. വളരെ പ്രസക്തമായി ക്രിസ്തു അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, ആർ ഇടയനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇടയന്റെ വാക്ക് കേൾക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇടയന്റെ വാക്കുകളെ അറിയാതെ പോകുമ്പോൾ, ഇടയന്റെ വാക്കുകളെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് കള്ളന്മാരുടെയും കവർച്ചക്കാരുടെയും വാക്കുകൾക്ക് ചെവി കൊടുക്കുവാൻ ആർക്ക് തോന്നുന്നത്? ആടുകൾക്ക് തോന്നുന്നത്. എന്നാൽ ക്രിസ്തു പറയുന്നു, ആടുകൾ അവരുടെ വാക്ക് കേട്ടില്ല. എന്നിട്ട് ക്രിസ്തു പറയുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. 23-ാം സങ്കീർത്തന ഈ നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും, സ്വസ്ഥതയുള്ള വള്ളത്തിനരികത്തേക്ക് അവൻ നമ്മെ നടത്തുന്നു. മേച്ചൽ കണ്ടെത്തുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ക്രിസ്തു. ഇവിടെ ഒരു വലിയ ബോണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആരൊക്കെ തമ്മിലുള്ള ഇതാണ്? ഈ ആടും ഇടയനും തമ്മിൽ എന്ന് കാണുവാൻ സാധിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് ആടുകൾക്ക് ഇടയനുള്ളപ്പോൾ സമാധാനമുള്ളത്? ഇടയൻ കൂടെ വസിക്കുന്നത് കൊണ്ടാണ്. ഇടയൻ കൂടെ വസിക്കുന്നത് കൊണ്ടാണ് സമാധാനം ഉള്ളത്. ഞാൻ എങ്ങോട്ടേലും പോകാൻ തുടങ്ങിയാൽ എൻ്റെ ഭാര്യ ചോദിക്കും, എപ്പോഴാ വരുന്നത്? കാരണം എന്താണെന്ന് അറിയാമോ? എൻ്റെ ഭാര്യ പറയുന്നത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല, രാത്രി ഉറക്കം ശരിയാകത്തില്ലെന്നാണ് പറയുന്നത്. കൂടെ ഉള്ളപ്പോൾ ഉള്ളതായിട്ടുള്ള സമാധാനം നമ്മളുടെ ഭവനങ്ങളിൽ നമ്മളത് അറിയുന്നതാണ്. കൂടെയുള്ളപ്പോൾ ഉള്ള സമാധാനം. ക്രിസ്തു കൂടെയുണ്ടോ? തിരിച്ചറി ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? അവൻ്റെ ഇടപെടലുകളെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സഹവാസത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? വ്യക്തി ജീവിതത്തിൽ നമ്മൾ പലതിനും, പല സഹവാസങ്ങൾക്കും, പല കൂട്ടുകെട്ടുകൾക്കും നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുമ്പോൾ, ചില കൂട്ടുകാരെ കാണാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ കാണുവാൻ സാധിക്കാതെ വേവലാതിപ്പെടുന്നതായിട്ടുള്ള ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സഹവാസത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ഇവിടെ ക്രിസ്തു നമ്മളോട് ചോദിക്കുകയാണ്. ക്രിസ്തു പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുകയും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ദുഷ്ടനിൽ നിന്ന് നമ്മെ പ്രതിരോധിക്കുന്നവനാണ് ആര്? ഇടയൻ. ദുഷ്ടനിൽ നിന്ന് പ്രതിരോധിക്കുന്നവനാണ് ഇടയൻ. ഈ ഇടയൻ്റെ സഹവാസം, ഈ ഇടയൻ കൂടെ താമസിക്കുന്നത് നമുക്ക് സാന്ത്വനമാണ്, നമുക്ക് സമാധാനമാണ്. അതുമാത്രമല്ല, ഞാൻ അവൻ്റെ വകയാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഐ ബിലോങ് ടു ഹിം. ഞാൻ അവൻ്റെ വകയാണ്. ഞാൻ അവൻ്റെ വകയായതുകൊണ്ടാണ് അവൻ എന്നോടുകൂടെ വസിക്കുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്നതായ നിത്യമായ സമാധാനം, ദി ഇറ്റേണൽ പീസ്, ഇത് ഈ ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നുകൂടെ വീണ്ടും കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായിട്ട് അവൻ നമുക്ക് നൽകുന്നത് നിത്യമായ സന്തോഷം. ഹി ഗീവ്സ് എസ് ജോയ്. അവൻ നമുക്ക് നൽകുന്നത് നിത്യമായ സന്തോഷമാണ്. 14-ാമത്തെ വാക്യം, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അതെ, 17-ാമത്തെ വാക്യം അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ദ ഫാദർ ലവ്സ് മീ ബിക്കോസ് ഐ ലേ ഡൗൺ മൈ ലൈഫ് ഇൻ ഓർഡർ ടു ടേക്ക് ഇറ്റ് അപ്പ് എഗെയിൻ. ഓരോ അനുഭവങ്ങളിലൂടെയും ക്രിസ്തു നമുക്ക് നൽകി തരുന്നതായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ, ജീവിത സന്ദേശങ്ങൾ, ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തു എന്നെ അറിയുന്നു എന്നുള്ളതാണ്. അറിയണമെന്നുണ്ടെങ്കിൽ സംസാരിക്കേണ്ടുന്നത് ആവശ്യമാണ്. ക്രിസ്തുവിനോട് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവുമായിട്ടുള്ള ഒരു സംവേദനം നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ആർ വി ഏബിൾ ടു സ്പീക്ക് വിത്ത് ഹിം? ആർ വി ഏബിൾ ടു നോ ഹിം? ഇവിടെ ക്രിസ്തു പറയുന്നു, ഞാൻ അവരെ അറിയുന്നു. അവൻ നമ്മളോട് സംസാരിക്കുവാൻ ഒരുക്കമുള്ളവനാണ്. ഹീ ഈസ് റെഡി ടു സ്പീക്ക് വിത്ത് അസ്. പക്ഷെ നമുക്കെന്തില്ല? നമ്മൾ സാധാരണ വീട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് നമ്മൾ സാധാരണ വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒരുമിച്ചിരുന്നൊന്ന് സംസാരിക്കാൻ എന്തില്ല? സമയമില്ല. ആര്? വീട്ടിലുള്ളവരെ. വീട്ടിലുള്ളവർ ഒരുമിച്ചിരുന്നൊന്ന് സംസാരിക്കുവാനായിട്ട് എന്തില്ല? സമയമില്ല. വീട്ടിലുള്ളവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ നമുക്ക് ക്രിസ്തുവിനോട് സംസാരിക്കാൻ സമയം കൊടുക്കാൻ കഴിയുമോ? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്നതായ അനുഭവം. ഇവിടെ ക്രിസ്തു പറയുന്നു, ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഇന്ന് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അനുഭവം നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഈ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്കും ഒരുമിച്ച് നമ്മെ തന്നെ അറിയുവാനായിട്ട് സാധിക്കണം. പരസ്പരം അറിയുക, പരസ്പരം സംസാരിക്കുക. നമ്മളിവിടെ ഈ ആരാധന കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു പരിപാടിയുണ്ടല്ലോ, റിഫ്രഷ്മെൻ്റ് അല്ലേ, ഫെലോഷിപ്പ് അവർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു. ഇവിടെ നമ്മളെങ്ങനെയാ സാധാരണ സമയം ചിലവഴിക്കുന്നത്? നമ്മളൊത്തിരി സംസാരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഈസ് ഇറ്റ് എ ഹെൽത്തി ടോക്ക്? നിങ്ങൾ നല്ലതായിട്ട് സംസാരിക്കുന്നവരല്ല എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഞാനതിനെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് മറ്റുള്ളവനോട് ഞാൻ ചോദിക്കുന്നത്? എന്താണ് മറ്റുള്ളവനോട് ഞാൻ സംസാരിക്കുന്നത്? അവൻ്റെ ജീവിത അനുഭവത്തിൽ ആശ്വാസം പകരുന്നതായ അനുഭവമാണോ? അവൻ്റെ ജീവിത അനുഭവത്തിൽ അവനെ മുറിവേൽപ്പിക്കുന്നതായ അനുഭവമാണോ? എന്താണ് എനിക്ക് സംസാരിക്കുവാനായിട്ട് ഉള്ളത്? ചുമ്മാ ഫെലോഷിപ്പ് അവർ ആണെന്നും പറഞ്ഞ് 75 രൂപയോ അല്ലെങ്കിൽ $75 $100 കൊടുത്തിട്ട് ഇവിടെ വിനോദോ ചാച്ചിയോ ഒക്കെ ക്രമീകരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് പോവുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വി ഷുഡ് ഹാവ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അദർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവുമായിട്ടുള്ള സംസർഗത്തെ പുതുക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അന്യോന്യമുള്ളതായ സംസർഗവും പുതുക്കപ്പെടണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമേ അതാണല്ലോ ഓർമ്മപ്പെടുത്തിയത്, യൂണിറ്റി, ഐക്യത. ഇത് ക്രിസ്തുവിൽ മാത്രം പോരാ, അന്യോന്യവും വേണം. ചിലർക്ക് ക്രിസ്തുവുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ, ചിലർക്ക് ക്രിസ്തുവുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. എല്ലാം നേരിട്ട് ക്രിസ്തുവിനോട് പറയുകയും ക്രിസ്തുവിനോട് സ്വീകരിക്കുകയും ബാക്കി ആരെയും കണ്ണെടുത്താലോട്ട് കണ്ടും കൂടാ. പറയുന്നതിൽ ആരും പരിഭവിക്കേണ്ട ആവശ്യവുമില്ല. ഇത് നമ്മളുടെ ഇടയിൽ പലപ്പോഴും കാണുന്നതായിട്ടുള്ള ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവുമായിട്ട് മാത്രം ബന്ധം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം കൂടെ പുലർത്തേണ്ടുന്നത് ആവശ്യമാണ്. അതിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കേണ്ടത്. എത്ര അതിലുള്ള പേഴ്സൻറ്റേജിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ആത്മീയ കൂട്ടായ്മയ്ക്കായിട്ട് നാം ഒരുമിച്ച് വന്നു ചേരുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഉള്ളു തുറന്ന് കാണുവാനായിട്ട് കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെയും ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ പ്രതിപക്ഷ ബഹുമാനം അതെല്ലാ ക്രിസ്തീയ വിശ്വാസിക്കും ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. മറ്റുള്ളവനെ കേൾക്കുവാനുള്ളതായ ആ ഒരു സന്തോഷവും മറ്റുള്ളവനെ കേൾക്കുവാനുള്ളതായിട്ടുള്ള ആ ഒരു താല്പര്യവും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകപ്പെടണം. മറ്റുള്ളവനെ ബഹുമാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ ക്രിസ്തു പറയുന്നു, ക്രിസ്തുവാതിലാകുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പ്രത്യാശ നൽകുവാനായിട്ടാണ് വന്നത്. ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുവാനായിട്ടാണ് വന്നത്. ഞാൻ നിങ്ങൾക്ക് സന്തോഷം നൽകുവാനായിട്ടാണ് വന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇത് ക്രിസ്തുവിൽ നിന്ന് നമ്മൾ പ്രാപിക്കുക മാത്രമല്ല, വി ഹാവ് ടു ഷെയർ ദിസ് ഹോപ്പ്, വി ഹാവ് ടു ഷെയർ ദിസ് പീസ്, ആൻഡ് വി ഹാവ് ടു ഷെയർ ദിസ് ജോയ്. അവിടെയാണ് നമ്മളുടെ ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായിട്ട് തീരുന്നത്. നമ്മളെല്ലാവരും കുറവുള്ളവരാണ്. നമ്മളെല്ലാവരും ഈ നിൽ പ്രസംഗിക്കുന്നതായിട്ടുള്ള ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും കുറവുള്ളവരാണ്. എന്നാൽ നമ്മുടെ കുറവുകളെ പോക്കുവാൻ മതിയായവനായിട്ടുള്ള ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ് നാം വന്നു ചേർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്തറിയുന്ന ദൈവമാകയാൽ നമ്മളുടെ തെറ്റുകളെ, കുറവുകളെ, പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് അവന് മനസ്സുള്ളവനാണ്. ഈ കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. വിശുദ്ധ സംസർഗത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ, കർത്താവേ, നിന്റെ തിരുമേശയിൽ സംബന്ധിക്കുവാൻ എന്നെ ഒരുക്കമുള്ളവനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്നതായിട്ടുള്ള പ്രത്യാശ, ദൈവം നൽകി തന്നിരിക്കുന്നതായിട്ടുള്ള സമാധാനം, ദൈവം നൽകി തന്നിരിക്കുന്നതായിട്ടുള്ള സന്തോഷം, അത് നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യുക. അന്യോന്യം സംസാരിക്കുക, അന്യോന്യം പങ്കിടുക, അന്യോന്യം സ്നേഹിക്കുക. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. മിസ്സസ് മോളി പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കും.